السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
جماعة ഫെബ്രുവരി 20 മുസ്ലിം ഔദിന്റെ പ്രവചനം എന്ന നിലയിൽ പ്രസിദ്ധമാണ് എന്ന കാര്യം നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. ഇത് പ്രൗഢഗംഭീരമായ ഒരു പ്രവചനമാണ്. ഇതിൽ ഹസ്രത്ത് മസീമുദ് അലൈഹി ഇസ്ലാമിന് ഒരു സർവഗുണസമ്പന്നനായ മകനെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി. അവന്റെ ഒരുപാട് പ്രത്യേകതകൾ വിവരിച്ചു. അവന് ദീർഘായുസ് ഉണ്ടാകുമെന്ന വാർത്ത അതിലുണ്ടായിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിലൂടെ സ്ഥാപിതമായ ജമാഅത്തിന് മുസ്ലിം ഔദിന്റെ കാലഘട്ടത്തിൽ അസാധാരണ നിലയിൽ പുരോഗതി ലഭിക്കുമെന്ന പ്രവചനവും അതിൽ അടങ്ങിയിട്ടുണ്ട്. അഹമ്മദിയ ജമാഅത്തിന്റെ ചരിത്രം ഇതിന് സാക്ഷിയാണ്. ഹദ്റത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് അൽ മുസ്ലിം മൗദ് തന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിന്റെ 52 വർഷത്തിൽ ഈ പ്രവചനത്തിന്റെ എല്ലാ വശങ്ങളും പദാനുപദം പൂർത്തിയായി. ഒരു നീതിബോധമുള്ള ആൾക്ക്, ആത്മീയ അടിസ്ഥാനത്തിൽ മതബോധമുള്ള ഒരാൾക്ക് ഈ പ്രവചനം തന്നെ ഹദ്റത്ത് മസീമ അലൈഹി ഇസ്ലാമിന്റെ സത്യസാക്ഷ്യത്തിന് ഉതകുന്ന ഒരു വലിയ തെളിവാണ്. 3 ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി 20 വരുന്നതാണ്. ഞാൻ ഇന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു തന്റെ വാക്കുകൾ വിവരിച്ച കുറച്ച് ഉദ്ധരണികൾ സമർപ്പിക്കുന്നതാണ്. അത് റൂഹുൽ ഹഖിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ളവയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ പ്രവചനം പൂർത്തിയായി എന്ന നിലയിലേക്കും വെളിച്ചം വീശുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹുവിന് 1914 അള്ളാഹു ഖിലാഫത്ത് എന്ന സ്ഥാനം നൽകി അനുഗ്രഹിച്ചു. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു ഈ പ്രവചനം മുസ്ലിം മൗദിനെ സംബന്ധിച്ചുള്ളത് എല്ലാ നിലയിലും പൂർത്തിയാകുന്നതായി അക്കാലത്തെ ആളുകൾ കാണുന്നുണ്ടായിരുന്നു. ജമാഅത്തിലെ ഉലമാക്കൾ, ജമാഅത്തുകളിലെ അധിക പേരും അദ്ദേഹം തന്നെയാണ് മുസ്ലിം മൗദ് എന്ന് മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഹദ്റത്ത് മുസ്ലിം മൗദ്
جہاد کا اعلان نہ کیا یہاں تک کہ
1944 ആകുന്നത് വരെ, അതായത് ഖിലാഫത്ത് കാലഘട്ടം 30 വർഷം തികയുന്നത് വരെ സ്വയം അത് വിളംബരപ്പെടുത്തിയിരുന്നില്ല. അതിനുശേഷം അവിടുന്ന് ഒരു സ്വപ്ന ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെയാണ് മുസ്ലിമാവുതെന്ന് വിളംബരം ചെയ്തു. അതോടൊപ്പം ഇതുകൂടി പറഞ്ഞു, എന്റെ പ്രകൃതത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിളംബരം ചെയ്യുക എന്നതും സ്വപ്ന ദർശനം വളരെ വിശദമായി വിവരിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് എന്ന് മാത്രമല്ല വലിയ ഭാരമേറിയ കാര്യമാണ്. കൂടാതെ അവിടുന്ന് മറ്റ് പല സന്ദർഭങ്ങളിലും ഇപ്രകാരം പറഞ്ഞു, എന്റെ പ്രകൃതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ഈ സ്വപ്ന ദർശനങ്ങളും ഇൽഹാമുകളും വിവരിക്കുന്ന കാര്യത്തിൽ എനിക്ക് വളരെയധികം ലജ്ജയുണ്ടാകുന്നു. എന്നാൽ ചില അവസ്ഥകൾ കാരണം ചിലത് പറയേണ്ടതായും വരുന്നു. എന്തന്നെയായാലും അദ്ദേഹത്തോട് മുമ്പും പറയപ്പെട്ടിരുന്നു, ജമാഅത്തിലെ അംഗങ്ങളും അതുപോലെ തന്നെ ഉലമാക്കളും ഇക്കാര്യം അവിടുന്ന് മുസ്ലിമോദാണെന്ന് വിളംബരം ചെയ്യണമെന്ന് പറയപ്പെട്ടു. എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഇതാണ്, വിളംബരത്തിന്റെ ആവശ്യമില്ല, ഇനി ഞാൻ മുസ്ലിമോദാണ്, പ്രവചനം എന്നിൽ പൂർത്തിയാകുന്നുണ്ട് എങ്കിൽ തന്നെയും ഒരു വാദത്തിന്റെ ആവശ്യം എന്തിനാണ്? ജനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഒരിക്കൽ ഇതും പറഞ്ഞു, മുസ്ലിം ഉമ്മത്തിൽ മുജദ്ദീങ്ങളുടെ പേരുകൾ അതായത് മസീഹ് അലൈഹി ഇസ്ലാമിനെ കാണിച്ചതിന് ശേഷം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇതിൽ എത്ര പേരാണ് വാദമുന്നയിച്ചത്? അവിടുന്ന് പറഞ്ഞു, ഞാൻ ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിൽ നിന്ന് നേരിട്ട് കേട്ടതാണ്, ഔറംഗസീബ് തന്റെ കാലഘട്ടത്തിലെ മുജദ്ദിദായി ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ അദ്ദേഹം വല്ല വാദവും ഉന്നയിച്ചിരുന്നു? ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹത്തെ മുജദ്ദിദായി പറയപ്പെടുന്നു, എന്നാൽ അദ്ദേഹത്തിന് വല്ല വാദവും ഉണ്ടായിരുന്നു? അദ്ദേഹം പറയുന്നു, ദൈവ നിയുക്തനല്ലാത്ത ആൾക്ക് വാദമുന്നയിക്കേണ്ട ആവശ്യമില്ല, വാദം ദൈവത്താൽ നിയുക്തനായ വ്യക്തിക്കാണ് പ്രവചനാടിസ്ഥാനത്തിൽ നിർബന്ധം. ദൈവ നിയുക്തനല്ലാത്ത വ്യക്തിയുടെ പ്രവർത്തനങ്ങളാണ് നോക്കി കാണേണ്ടത്. ആ പ്രവർത്തികൾ പൂർത്തിയാകുന്നതായി കാണുമ്പോൾ അയാൾ പിന്നെ വാദമുന്നയിക്കേണ്ട ആവശ്യം എന്തിനാണ്? ഈ അവസരത്തിൽ അയാൾ നിരസിച്ചുകൊണ്ടിരുന്നാലും നാം പറയുന്നതാണ്, ഈ പ്രവചനത്തിന്റെ പുലർച്ച ഇദ്ദേഹം തന്നെയാണ്. ഇനി ഉമർ ബിൻ അബ്ദുൽ അസീസ് മുജദ്ദിദ് എന്ന കാര്യം അംഗീകരിക്കുന്നില്ല എങ്കിൽ തന്നെയും നമുക്ക് അദ്ദേഹം തന്റെ കാലഘട്ടത്തിലെ മുജദ്ദിദ് ആണെന്ന് പറയാവുന്നതാണ്. കാരണം മുജദ്ദിദ് ഏതെങ്കിലും വാദം ഉന്നയിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ വാദം ദൈവനിയുക്തനായ മുജദ്ദിദീങ്ങൾക്ക് നിർബന്ധമാണ്. ദൈവനിയുക്തനല്ലാത്ത മുജദ്ദിദ് വീണുകിടക്കുന്ന ഇസ്ലാമിനെ എഴുന്നേൽപ്പിക്കുകയും ശത്രുക്കളുടെ ആക്രമണത്തെ തടയുകയും ചെയ്താലും തനിക്ക് സ്വയം അതിനെക്കുറിച്ച് അറിവില്ല എങ്കിൽ തന്നെയും നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹം മുജദ്ദിദാണ്. ദൈവനിയുക്തനായ മുജദ്ദിദ് വാദമുന്നയിക്കുന്ന ആളായിരിക്കും, ഏതുപോലെയാണ് ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം ചെയ്തത്. അവിടുന്ന് പറയുന്നു, അതുകൊണ്ട് ഞാൻ സ്വയം മുസ്ലിമോദ ആണ് എന്ന് വാദമുന്നയിക്കേണ്ട ആവശ്യമില്ല. എതിരാളികളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പരിഭ്രമപ്പെടേണ്ടതിന്റെയും ആവശ്യം നമുക്കില്ല. ഇതിൽ യാതൊരു അപമാനത്തിന്റെയും കാര്യമില്ല. യഥാർത്ഥ അന്തസ് അള്ളാഹുവിൽ നിന്നാണ് ലഭിക്കുന്നത്. അതൊരുപക്ഷേ ഭൗതിക കണ്ണുകളിൽ മനുഷ്യൻ അപമാനിതനായി കണ്ടാലും ശരി, അയാൾ ദൈവീക മാർഗത്തിലൂടെ ചലിക്കുമ്പോൾ അവന്റെ ദർബാറിൽ ഇവൻ അന്തസ്സുള്ളവനായിത്തീരുന്നതാണ്. ഒരു മനുഷ്യൻ ഇനി കളവിലൂടെ ചലിക്കുകയാണെങ്കിൽ, അതുകൊണ്ട് തന്റെ തെറ്റായ വാദമുന്നയിക്കുകയാണെങ്കിൽ, തന്റെ കാര്യക്ഷമതയും കൌശലതയും പ്രകടിപ്പിച്ച് ജനങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കിയാലും ശരി, അള്ളാഹുവിന്റെ ആലയത്തിൽ ഒരു അഭിമാനവും നേടിയെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദർബാറിൽ അന്തസ് ലഭിക്കുകയില്ല. എങ്കിൽ പിന്നെ ഭൗതിക നിലയിൽ എത്ര തന്നെ വിശിഷ്ട വ്യക്തിയായി കണ്ടാലും ശരി, അയാൾ ഒരുപാട് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഒന്നും തന്നെ കരസ്ഥമാക്കാത്ത അവസ്ഥയാണ് അയാൾക്കുള്ളത്. അവസാനം ഒരു നാൾ അയാൾ അപമാനത്തിനിരയാകുന്നതാണ്. അതായത് ദീനിന്റെയും ദുനിയാവിന്റെയും കാര്യത്തിൽ എപ്പോഴും സത്യം അവലംബിക്കുകയെന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടുന്ന് പറയുന്നു, ഏതൊരു വ്യക്തിയാണ് അള്ളാഹുവിന് വേണ്ടി നഷ്ടമേറ്റുവാങ്ങുന്നത്, അയാൾ യഥാർത്ഥത്തിൽ ലാഭത്തിലാണ്. അദ്ദേഹം ഇത്തരത്തിൽ ഒരു അടിസ്ഥാന കാര്യം വിവരിക്കുകയുണ്ടായി. ഏതൊരു സത്യത്തിന്റെ സാക്ഷി അള്ളാഹുവാണോ, ആരെയാണ് അള്ളാഹു സത്യവാനായി മനസ്സിലാക്കുന്നത്, അക്കാര്യം അള്ളാഹുവിന്റെ കർമ്മപരമായ സാക്ഷ്യത്തിലൂടെയും വെളിപ്പെടുന്നതാണ്. അയാൾക്ക് വാദമോ വിളംബരമോ നടത്തേണ്ട ആവശ്യമില്ല. എന്നാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത് വിളംബരം വേണമെന്നാണെങ്കിൽ വിളംബരവും നടത്തപ്പെടുന്നതാണ്. ഇനി ആർക്കെങ്കിലും തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഇയാൾ അള്ളാഹുവിന്റെ ഇച്ഛ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ദീനീപരമായ കാര്യമാണോ എന്നാണെങ്കിൽ അള്ളാഹുവിന്റെ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് അയാളെ തിരിച്ചറിയാൻ ശ്രമിക്കേണ്ടത്. ഏതായാലും ഞാൻ വിവരിച്ചതുപോലെ എപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തോട് വിളംബരം ചെയ്യാൻ കൽപ്പിച്ചത്, അപ്പോൾ അദ്ദേഹം വിളംബരവും ചെയ്തു. അതായത്, എനിക്ക് അള്ളാഹു വിശദമാക്കി തന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ വിളംബരവും നടത്തുകയാണ്. ഞാൻ തന്നെയാണ് മുസ്ലിം മൗദിന്റെ പ്രവചനത്തിന്റെ സാക്ഷാത്കാരം. ഈ വിളംബരത്തിൽ ഒരു ഭാഗത്ത് ജമാഅത്ത് അംഗങ്ങൾ സന്തോഷത്തിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ലാഹോരികൾ ആക്ഷേപങ്ങൾ ഉന്നയിക്കാനും തുടങ്ങി. അങ്ങനെ 1945 ജലസാ സാലാനയിൽ 27 രണ്ടാം ദിവസത്തെ പ്രസംഗത്തിൽ അവിടുന്ന് ഇതിനെ വിവരിച്ചുകൊണ്ട് പ്രധാനമായും മൗലവി മുഹമ്മദ് അലി സാഹിബിന്റെ വിവരണത്തെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞു. അവിടുന്ന് പറയുന്നു, എപ്പോഴാണ് ഞാൻ മുസ്ലിം മൗദ് എന്ന വിളംബരം നടത്തിയത്, മൗലവി മുഹമ്മദ് അലി സാഹിബ് മൗലവി സനാഉല്ലാ സാഹിബ് ചെയ്തതുപോലെ വെറുതെ ആക്ഷേപം ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞാൻ സ്വപ്നവും അല്ലെങ്കിൽ ഇൽഹാമും കേൾപ്പിക്കുന്നു, അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ വിളംബരം ചെയ്യുന്നു. എന്നാൽ മൗലവി മുഹമ്മദ് അലി സാഹിബ് ഇതിനെതിരായി ഒരു സ്വപ്നമോ ഇൽഹാമോ സമർപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന് സമർപ്പിക്കാൻ സാധിക്കുന്നതുമല്ല. കാരണം ഒരുപാട് ശക്തി ചെലുത്തി 30 പഴക്കമുള്ള തന്റെ ഒരു ഇൽഹാം സമർപ്പിക്കുന്നു, അതും സംഭവാടിസ്ഥാനത്തിൽ ശരിയാകുന്നതുമില്ല. അതിനാൽ ഇൽഹാം ഉണ്ടായിട്ടില്ല എങ്കിൽ ഇൽഹാം എങ്ങനെ സമർപ്പിക്കാനാണ്? അതുകൊണ്ട് ആക്ഷേപിക്കുക എന്നതല്ലാതെ അദ്ദേഹത്തിന്റെ പക്കൽ മറ്റൊന്നും തന്നെയില്ല. ഇനി ആക്ഷേപിക്കുന്നില്ല എങ്കിൽ പിന്നെ എതിർക്കുന്നത് എങ്ങനെയാണ്? ഹസ്രത് ഇബ്രാഹിം, ഹസ്രത് മൂസ, ഹസ്രത് ഈസാ അലൈഹിസ്സലാം എന്നിവരുടെ ശത്രുക്കൾക്ക് ഇൽഹാം ഉണ്ടാകുന്നില്ല എന്ന കാര്യത്തിൽ ആക്ഷേപം ഉന്നയിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഇവർക്ക് മുമ്പ് വന്ന നബിമാർക്ക് ഇൽഹാം ലഭിച്ചിട്ടുണ്ട്. അവർ ഇക്കാര്യത്തെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ ആ നബിമാരെ നിഷേധിച്ചിരുന്നവർക്ക് ഇൽഹാം ഒന്നും തന്നെയല്ല എന്ന് പറയാൻ എന്തു പറഞ്ഞ് ആക്ഷേപിക്കാൻ സാധിക്കുമായിരുന്നില്ല. തങ്ങളുടെ കാര്യത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി, നബിമാരെ എതിരുന്നതിന് വേണ്ടി പറയാറുണ്ടായിരുന്നത് ഇൽഹാം സ്വയമുണ്ടാക്കിയതാണെന്നായിരുന്നു. അതുപോലെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ശത്രുക്കളും ഇത് തന്നെയാണ് പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ ഇൽഹാം സ്വയംകൃതമാണ്. ക്രൈസ്തവരുടെയും യഹൂദികളുടെയും ഈ വാക്കുകൾ ശരിയായിരുന്നുവെങ്കിൽ, അതായത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിപാടുകൾ നൗദുബില്ല സ്വയംകൃതമായിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ അഭിമാനം ആവശ്യപ്പെടുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എതിരായിക്കൊണ്ട് ഇവർക്ക് ഇൽഹാം നൽകണമെന്നായിരുന്നു. അങ്ങനെ കള്ളവാദിയുടെ മുഖം വെളിപ്പെടുന്നതാണ്. വ്യക്തമാകുന്നതാണ്. എന്നാൽ അള്ളാഹു അവരെ ഇൽഹാമിൽ നിന്ന് മാറ്റി നിർത്തിയത് പറയുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്നെയാണ് സത്യത്തിൽ നിലനിന്നത്. അവിടുന്നിന്റെ ശത്രുക്കൾ ക്രൈസ്തവരും യഹൂദികളും തെറ്റിലായിരുന്നുവെന്നാണ്. അതുപോലെ ഇന്ന് മൗലവി മുഹമ്മദ് അലി സാഹിബ് എന്ന് പറയുന്നത് എന്റെ ഇൽഹാം തെറ്റാണ്, എന്നാൽ എന്തുകൊണ്ട് അള്ളാഹു എനിക്ക് എതിരായിക്കൊണ്ട് അദ്ദേഹത്തിന് മാർഗദർശനമായി ഇൽഹാം നൽകുന്നില്ല. അങ്ങനെ ലോകത്തിന് വ്യക്തമാകുന്നതാണ് മൗലവി സാഹിബ് ശരിയിലും ഞാൻ തെറ്റിലുമാണെന്ന്. അവിടുന്ന് പറയുന്നു, അത്ഭുതകരമായ കാര്യം, ഒരു വ്യക്തി ദിനരാത്രങ്ങളായി മനുഷ്യനെ വഴിതെറ്റിക്കുകയും ദിനരാത്രങ്ങളായി അവന്റെ ദാസനെ തെറ്റായ മാർഗത്തിലൂടെയും തിന്മയിലൂടെയും വഴി നടത്തുകയും ചെയ്തിട്ടും അള്ളാഹുവിന്റെ അപമാനത്തിന് ആവേശം ഉണ്ടാകുന്നില്ല. അള്ളാഹുവിന് ആവേശം ജനിക്കുന്നില്ല എങ്കിൽ അതിന് കാരണം തീർച്ചയായും ഇതല്ല, മറ്റൊന്നായിരിക്കണം. അള്ളാഹു അറിയുന്നു മൗലവി സാഹിബ് അവന്റെ സാമീപ്യത്തിൽ നിന്നും വളരെയധികം വിദൂരപ്പെട്ടിരിക്കുന്നു. അതിനാൽ അള്ളാഹു അദ്ദേഹത്തിന് ഇൽഹാം നൽകുന്നില്ല. സത്യത്തിന് എതിരായി തുടക്കം മുതൽക്ക് തന്നെ നിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പരമ്പര തുടക്കം മുതൽ ഇത്തരത്തിൽ തുടർന്നുണ്ട്, ഇനി തുടർന്നു പോകുന്നതാണ്. അതായത് സത്യത്തിനെതിരായി നിൽക്കുന്നവർ, ആക്ഷേപം ഉന്നയിക്കുന്നവർ ആക്ഷേപം എപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനെ തടയുന്നതിനായി അതിനെതിരായി ഒരു വസ്തുവും അവർ സമർപ്പിക്കുകയും ചെയ്യുന്നില്ല. അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ഈ ഇൽഹാം അല്ലെങ്കിൽ സ്വപ്നം സമർപ്പിക്കുന്നു എന്ന് പറയാനും കഴിയുന്നില്ല. കാരണം പിടുത്തമുണ്ടാകുമെന്ന് അവർക്കറിയാം. ഇനി ഞാൻ അദറത്ത് മുസ്ലിം മൗലാനുവിന്റെ ചില സ്വപ്നങ്ങളും ഇൽഹാമുകളും വിവരിക്കുകയാണ്. താനാണ് മുസ്ലിം ആവുന്നത് എന്ന് വിളംബരം ചെയ്ത അവസരത്തിൽ വിശദീകരിച്ചവയാണ്. അവിടുന്ന് പറയുന്നു, ഏറ്റവും ആദ്യത്തെ കാര്യം ഈ സ്ഥാനത്തേക്ക് വിരൽ ചൂണ്ടുന്നത് എനിക്കുണ്ടായ ഇൽഹാമാണ്. അത് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ലഭിച്ചതാണ്. ഞാൻ ചെന്ന് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട് ഈ കാര്യം പറഞ്ഞു. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം അതിനെ തന്റെ ഇൽഹാം എഴുതുന്ന പുസ്തകത്തിൽ എഴുതി ചേർത്തു. ആ ഇൽഹാം ഞാൻ ഒരുപാട് തവണ കേൾപ്പിച്ചിരുന്നു. ജനങ്ങളോട് അവിടുന്ന് പറയുകയാണ്, അത് ആദ്യം ഞാൻ ഖിലാഫത്തിന് വേണ്ടി മാത്രമുള്ളതായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഇൽഹാമിൽ എനിക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ഈ സ്ഥാനത്തിലേക്കുള്ള സൂചനയാണുള്ളത് എന്നതിലേക്ക് എന്റെ ചിന്ത തിരിഞ്ഞിരിക്കുന്നു. ആ ഇൽഹാം ഇതാണ്, ഇന്നല്ലദീന തബഊക ഫൗകല്ലദീന കഫറു ഇലാ യൗമിൽ ഖിയാമ. തീർച്ചയായും അള്ളാഹു നിന്റെ അനുയായികൾക്ക് നിന്നെ നിരാകരിക്കുന്നവരുടെ മേൽ ഖിയാമത്ത് നാൾ വരെ വിജയം നൽകുന്നതാണ്. ഇതിൽ വളരെ സൂക്ഷ്മമായ സൂചനയാണ്. പ്രവചന പൂർത്തീകരണത്തിന്റെ ക്രമത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സൂക്ഷ്മമായ വിഷയമാണ്. അതിതാണ് ഈ ഇൽഹാം. ഹദ്റത്ത് മസീഹ് നാസിരി അലൈഹി ഇസ്ലാമിന് ലഭിച്ചതാണ്. അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലും പറയപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവിടുത്തെ വാക്കുകൾ ഇതാണ്, വജാലുല്ലദീന തബഊക ഫൗകല്ലദീന കഫറു ഇലാ യൗമിൽ ഖിയാമ. എന്നാൽ ഇവിടെ ഇൽഹാമാണ്, ഇന്നല്ലദീന തബഊക ഫൗകല്ലദീന കഫറു ഇലാ യൗമിൽ ഖിയാമ. ഇതിന് കാരണം ഇതാണ്, ഹദ്റത്ത് മസീഹ് നാസിരിയുടെ വാദം മൂസാ ഉമ്മത്തിന്റെ അവസാനത്തെ നുബൂവത്തിന്റേതായിരുന്നു. ഇത്തരത്തിലുള്ള വാദം ആരംഭത്തിൽ തന്നെ ആളുകൾ എതിർക്കുന്നതാണ്. പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം അവർ ഈ നബിയുടെ മേൽ വിശ്വസിക്കുന്നു. എന്നാൽ മുസ്ലിം മൗദിന്റെ പ്രവചനത്തിന്റെ അവകാശി അള്ളാഹു ആദ്യം ഖലീഫയാകാൻ ആഗ്രഹിക്കുന്നു. ഖലീഫയ്ക്ക് ഉടൻ തന്നെ ഒരു ജമാഅത്തിന് ലഭിക്കുന്നതാണ്. അതിനാൽ ഇവിടെ ജാലുല്ലദീന എന്ന ഭാഗത്തിന്റെ ആവശ്യം തന്നെ വന്നില്ല. നബി എപ്പോഴാണ് തന്റെ വാദം ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്? ആളുകൾ കേട്ട് ഉടൻ തന്നെ പറയുന്നു, കള്ളവാദി കള്ളവാദി എന്ന്. അബൂബക്കറിന്റെ ഗുണമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ അത് അംഗീകരിക്കുകയാണെങ്കിൽ അത് മറ്റൊരു കാര്യമാണ്. എന്നാൽ സാധാരണ നിലയിൽ ഇത്തരത്തിൽ ഒരു നബി തന്റെ നുബൂവത്തിന്റെ വിളംബരം ചെയ്യുമ്പോൾ മുഴു ലോകവും അദ്ദേഹത്തെ കള്ളവാദിയാക്കാൻ ശ്രമിക്കുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രാരംഭകാലത്ത് വെറും 3 പേർ മാത്രമാണ് വിശ്വസിച്ചത്. എന്നാൽ ഖിലാഫത്ത് ആദ്യം തന്നെ ഒരു ജമാഅത്ത് അംഗീകരിക്കുന്നു. അതിനാൽ ഇന്നല്ലദീന തബഊക ഫൗകല്ലദീന കഫറു ഇലാ യൗമിൽ ഖിയാമ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സൂചന നൽകുന്നത് ഇതിലേക്കാണ്. അതായത് അള്ളാഹു ഒരു ദിവസം നിനക്ക് ഒരു ജമാഅത്ത് നൽകുന്നതാണ്. പിന്നീട് ഈ ജമാഅത്തിന് എന്നോടുള്ള ബന്ധം ദൃഢപ്പെടുത്തിക്കൊണ്ടേ പോകുന്നതാണ്. ഏതുവരെ എന്നാൽ ഒരു ദിവസം നിന്റെ ജമാഅത്ത് സാദൃശ്യ രൂപം പ്രാപിക്കുന്നതാണ്. കുറച്ചാളുകൾ നിന്റെ എതിരാളികളാകുകയും എന്നാൽ നിന്നെ ബയ്യത്ത് ചെയ്തവർക്ക് അല്ലാഹു ഖിയാമത്ത് വരെ നിന്റെ നിഷേധികളുടെ മേൽ വിജയം നൽകുന്നതാണ്. ഈ വിജയം നീ ഇമാമാകുന്നത് മുതൽ ആരംഭിക്കുന്നതാണ്. ജാലുല്ലദീന തബഊക എന്ന ഭാഗത്തിന്റെ ആവശ്യം തന്നെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നീ കാത്തിരിക്കുക. നീ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ആളുകൾ എപ്പോഴാണ് വിശ്വസിക്കുന്നത്? അധിക പേരും എതിർ പ്രകടിപ്പിക്കുന്നു, ഫത്വകൾ നൽകുന്നു, പരിഹസിക്കുന്നു, വാദപ്രതിവാദത്തിന് ശ്രമിക്കുന്നു, നാശമുണ്ടാക്കുന്നതിനും ഇല്ലായ്മ ചെയ്യുന്നതിനുമുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു. ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എതിർപ്പിന്റെ കൊടുങ്കാറ്റ് വീശുന്നു. എന്നാൽ അങ്ങനെയല്ല. അല്ലാഹു ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനാൽ സ്ഥാപിതമായ ജമാഅത്തിന്റെ അധിക ഭാഗത്തെ നിന്നെ ഏൽപ്പിക്കുന്നതാണ്, അതായത് മുസ്ലിമോദിനെ. ഏത് ദിവസമാണ് ഈ ജമാഅത്ത് നിന്നെ ഏൽപ്പിക്കപ്പെടുന്നത്? ആ ദിവസം മുതൽ നിന്നെ അംഗീകരിക്കുന്നവർക്ക് നിന്റെ എതിരാളികളുടെ മേൽ വിജയം ആരംഭിക്കുന്നതാണ്. അവിടുന്ന് പറയുന്നു, അതുകൊണ്ട് നോക്കുക, ആ വിധമാണ് സംഭവിച്ചത്. ഹസ്രത്ത് മസീഹ് നാസ്രി അലൈഹി ഇസ്ലാമിന്റെ ജമാഅത്തിന് 300 വർഷത്തിന് ശേഷമാണ് വിജയം ലഭിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇവിടെ അള്ളാഹു എപ്പോഴാണ് എന്നെ ഖിലാഫത്തിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയത്? അതിന്റെ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ എന്നെ എതിർക്കാനായി എഴുന്നേറ്റ് നിന്നവർ, എന്റെ സ്ഥാനത്തെ നിരാകരിച്ചിരുന്നവർ, അതായത് ലാഹോരികൾ, അള്ളാഹു അവരുടെ മേൽ എനിക്കും എന്റെ അനുചരന്മാർക്കും വിജയം നൽകാൻ ആരംഭിച്ചിരിക്കുന്നു. ഈ വിജയം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ദിവസം തോറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലാഹോരികൾ എന്ന് പറയുന്നു, ഒരു സ്വപ്നത്തെ ആശ്രയിച്ചാണ്, അതായത് ഏതൊരു സ്വപ്നമാണ് അവിടുന്ന് താൻ മുസ്ലിമാവത് എന്ന് വിളംബരം നടത്തിയപ്പോൾ വിശദീകരിച്ചത്, അതിനെ കുറിച്ചാണ് പറയുന്നത്. അതിനെ ആശ്രയിച്ചാണോ താങ്കൾ മുസ്ലിമാവതെന്ന് വാദിക്കുന്നത്? അവിടുന്ന് പറയുന്നു, യഥാർത്ഥത്തിൽ അത് സ്വപ്നമല്ല, അതിൽ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഇൽഹാം ഏതെന്നാണ് ഞാൻ മുകളിൽ വിവരിക്കുന്നത്, അത് സ്പഷ്ടമായ ഇൽഹാമാണ്. 40 വർഷം പഴക്കമുണ്ട്. അള്ളാഹു സുവാർത്ത അറിയിച്ചു, ഞാനൊരു ജമാഅത്തിന്റെ നേതാവായി തീരുന്നതാണ്, കുറച്ചു ഭാഗം എന്നെ എതിർക്കുന്നതാണ്, അധിക പേർ എന്നോടൊപ്പം ചേരുന്നതാണ്, അവർക്ക് അല്ലാഹു ഖിയാമത്ത് വരെ മറ്റുള്ളവരുടെ മേൽ വിജയം നൽകുന്നതാണ്, അതായത് ഖിലാഫത്തുമായി ബന്ധം വെച്ച് പുലർത്തുന്നവർക്ക്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്നെ വിശ്വസിക്കുന്നവർക്ക് നിന്നെ അവിശ്വസിക്കുന്നവരുടെ മേൽ അല്ലാഹു ഖിയാമത്ത് വരെ വിജയം നൽകും എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് അള്ളാഹു ഒരു ദിവസം സദൃശ രൂപത്തിൽ മസീഹ് നാസിരിയുടെയും മുഹമ്മദി മസീഹിന്റെയും നാമം നിന്നിൽ നിനക്ക് നൽകുന്നതാണ്. കാരണം ഖലീഫയുടെ ജമാഅത്ത് അത് അദ്ദേഹത്തിന്റെ ജീവിതം വരെയാണ് ഉണ്ടാവുക. വഫാത്തിന് ശേഷം നബിയുടെ ജമാഅത്ത് അല്ലെങ്കിൽ അവരുടെ സദൃശ്യരുടെ ജമാഅത്താണ് തുടർന്നു പോകുന്നത്. അതായത് കഫറു എന്ന പദം നൽകുന്ന സൂചന ഖിലാഫത്തിന് ശേഷം നിനക്ക് മറ്റൊരു സ്ഥാനം കൂടി നൽകുന്നതാണ്. ചില നബിമാരുടെ സദൃശ രൂപമായിരിക്കും ഉണ്ടാകുക. സുബ്ഹാനല്ലാഹി ലാ യൂസലു അമ്മാ യഫ്അലൂൻ. പിന്നീട് അവിടുന്ന് പറയുന്നു, മറ്റൊരു സ്വപ്നം എനിക്കുണ്ടായി. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ തന്നെ ഞാൻ കണ്ടിരുന്നു. അതും ഒരു ഈ സ്ഥാനത്തേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ കണ്ടു ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഇരിക്കുന്ന മുറിയിൽ നിന്ന് പുറത്തു വരികയാണ്. പുറത്തു വരാന്തയിൽ വന്നു. അവിടെയാണ് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഇരിക്കാറുള്ളത്. അവിടെ ഒരു വ്യക്തി ഇത് പറഞ്ഞുകൊണ്ട് ഒരു പാഴ്സൽ നൽകി പോയി. ഇതിൽ കുറച്ച് നിനക്ക് വേണ്ടിയും മറ്റു കുറച്ച് മസീഹ് മൗദ് അലൈഹി ഇസ്ലാമിന് വേണ്ടിയും ഉള്ളതാകുന്നു. ദിവ്യദർശനത്തിൽ തന്നെ ഞാൻ ആ പാഴ്സലിന്റെ വിലാസം നോക്കിയപ്പോൾ അവിടെയും രണ്ട് പേരുകൾ എഴുതിയിരിക്കുന്നതായി ഞാൻ കണ്ടു. വിലാസം എഴുതിയിരിക്കുന്ന പ്രകാരമാണ് മുഹിയുദ്ദീൻ, മുയുദ്ദീൻ എന്നിവരെ കാണുക. ഞാൻ ദിവ്യദർശനത്തിൽ തന്നെ മനസ്സിലാക്കുന്നത് ഇതിൽ ഒരു പേര് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റേതാണ്, മറ്റൊന്ന് എന്റേതാണ്. ആ സമയം ഞാൻ ചെറുതായിരുന്നതുകൊണ്ട് ഹസ്രത്ത് മുഹിയുദ്ദീൻ ഇബ്നു അറബിയുടെ പേര് ഞാൻ കേട്ടിരുന്നില്ല. ഔറംഗസീബിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പേര് മുഹിയുദ്ദീൻ എന്ന കാര്യം എനിക്ക് അറിവുണ്ടായിരുന്നു. അതിനാൽ ഞാൻ ആ സമയം വിചാരിച്ചു മുഹിയുദ്ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശം ഞാനാണ്. ഹിന്ദുസ്ഥാനിലെ വളരെ പ്രശസ്തനായ പണ്ഡിതൻ ഹസ്രത്ത് മുഹിയുദ്ദീൻ ചിസ്തി എന്നായിരുന്നു. അതുകൊണ്ട് മുഹിയുദ്ദീൻ എന്നതിന്റെ ഉദ്ദേശം ഹസ്രത്ത് മസീമുദ് അലൈഹിസ്സലാമായിരിക്കും. എന്നാൽ പിന്നീട് എനിക്ക് ഹസ്രത്ത് മുഹിയുദ്ദീൻ സായിം ഇബ്നു അറബിയെ ഒരു വലിയ പണ്ഡിതനാണെന്നും മുജദ്ദിദായിരുന്നുവെന്നും അറിയാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി മുഹിയുദ്ദീൻ എന്നതിന്റെ ഉദ്ദേശം ഹസ്രത്ത് മസീമുദ് അലൈഹിസ്സലാമാണ്. അദ്ദേഹം ദീനിന് പുനർജീവനം നൽകി. മുഹിയുദ്ദീൻ എന്നതിന്റെ ഉദ്ദേശം ഞാനാണ്. ദീനിനെ സംരക്ഷിച്ചു. അതുകൊണ്ട് ദീനിന് ജീവൻ നൽകിയത് ഹസ്രത്ത് മസീമുദ് അലൈഹിസ്സലാമും ദീനിന്റെ സഹായിക്കുന്നതും സംരക്ഷിക്കുന്നതും ഞാനായിരിക്കും. അതായത് മാതാവ് കുഞ്ഞിന് ജന്മം നൽകുന്നു, പാല് നൽകുന്നു. മൂന്നാമത്തെ ഇൽഹാമിനെ കുറിച്ച് പറയുന്നു. മൂന്നാമത്തെ ഇൽഹാം എനിക്കുണ്ടായത് ഇപ്രകാരമാണ്. എന്നാൽ ഹസ്രത്ത് മസീമുദ് അലൈഹിസ്സലാമിന്റെ വഫാത്തിന് ശേഷമാണ്. അതായത് പ്രകാരമാണ്, യഅമലു അലാ ആലി ദാവൂദ് ശുക്രൻ, അല്ലയോ ആലെ ദാവൂദ്, നീ അള്ളാഹുവിനോടുള്ള നന്ദി അവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുക. അവന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രകടിപ്പിക്കുക. ഈ ഇൽഹാമിലൂടെ എഹ്മലു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നമുക്ക് അവന്റെ ഇച്ഛ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ആജ്ഞ നൽകിയിരിക്കുന്നു. ആലെ ദാവൂദ് എന്ന് പറഞ്ഞ അള്ളാഹു എനിക്ക് എന്നെ ഹസ്രത്ത് സുലൈമാൻ അലൈഹിസ്സലാമിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. ഹസ്രത്ത് സുലൈമാൻ അലൈഹിസ്സലാം ഹസ്രത്ത് ദാവൂദ് അലൈഹിസ്സലാമിന് ശേഷമാണ് ഖലീഫയായത്. അദ്ദേഹത്തിന്റെ മകനും കൂടിയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം പറയുന്നു, ആ അവസരത്തിൽ ഈ ഇൽഹാം എത്രമാത്രമാണ്, എത്ര ഉച്ചത്തിലാണ് ഉണ്ടായത്. ഈ ഇൽഹാം എനിക്ക് അവതരിച്ചതിന്റെ പ്രഭാവം എത്രമാത്രമെന്നുണ്ടായിരുന്നു. ഈ വിളംബരം, ഈ ഇൽഹാം എത്ര വ്യക്തമായിരുന്നു എനിക്കും ഓർമ്മയുണ്ട്. ഹസ്രത്ത് മസീമുദ് അലൈഹിസ്സലാം ആ സമയത്ത് വഫാത്തായിരുന്നു. ഞാൻ സമപ്രായക്കാരായ ചിലരോട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഉടൻ തന്നെ എന്റെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ വഫാത്തിനെ കുറിച്ചുള്ള ചിന്ത മാറിപ്പോയി. എനിക്ക് ആവേശം ജനിച്ചു. ഓടിച്ചെന്ന് ഹസ്രത്ത് മസീമുദ് അലൈഹിസ്സലാമിനോട് പോയി ഇത് പറയണമെന്ന് തോന്നി. പിന്നീട് അവിടുന്ന് പറയുന്നു, നാലാമത്തെ തെളിവ് ഈ സ്വപ്നത്തെ സാക്ഷ്യപ്പെടുത്തി എനിക്കുണ്ടായി. അതായത് മുസ്ലിമോദ് എന്നതിന് അള്ളാഹു അദ്ദേഹത്തിനെ കാണിച്ച സ്വപ്നത്തിന് തെളിവായി കൊണ്ട് പറയുന്നു, എന്റെ ഈ സ്വപ്നം ഞാൻ കാണുന്നത് ഹസ്രത്ത് മസീമുദ് അലൈഹിസ്സലാമിന്റെ ബൈത്ത് ദുആയിൽ ഇരുന്നു കൊണ്ട് ഞാൻ ദുആ ചെയ്യുന്നു. ഉടൻ എന്നിൽ വെളിപ്പെട്ടു ഹസ്രത്ത് മസീമുദ് അലൈഹിസ്സലാം ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമായിരുന്നു. ശേഷം അള്ളാഹുവിൽ നിന്ന് എനിക്ക് വെളിപ്പെടുന്നു, ഈ ഉമ്മത്തിൽ വേറെയും ചില ഇബ്രാഹിമുകൾ ഉണ്ടായിട്ടുണ്ട്. ഖലീഫ അവ്വലിനെ സംബന്ധിച്ച് പറയപ്പെടുന്നു, അദ്ദേഹവും ഇബ്രാഹിമായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഇബ്രാഹിം അദം എന്ന് പറയപ്പെട്ടു. അദം ഒരു രാജാവായിരുന്നു. രാജപദവി ഉപേക്ഷിച്ച് സൂഫിസത്തിലേക്ക് തിരിഞ്ഞു. എന്നോട് പറയപ്പെട്ടു, ഹസ്രത്ത് ഖലീഫ അവ്വൽ ഇബ്രാഹിം അദമാണ്. പിന്നീട് എന്നോട് പറഞ്ഞു, ഒരു ഇബ്രാഹിം നീയാണ്. പിന്നീട് അഞ്ചാമത്തെ സാക്ഷ്യം വിവരിച്ചുകൊണ്ട് പറയുന്നു, അഞ്ചാമത്തെ സാക്ഷ്യം അള്ളാഹുവിൽ നിന്ന് ഹസ്രത്ത് മസീമുദ് അലൈഹിസ്സലാമിന്റെ വഫാത്തിന് തൊട്ടടുത്ത് എനിക്ക് ലഭിച്ചു. അതിതാണ്, ഞാൻ ഒരിക്കൽ സ്വപ്നത്തിൽ കാണുകയാണ്, ഒരു മണി മുഴങ്ങുന്നു. അതിന്റെ ശബ്ദം പിച്ചളയുടെ ഒരു പാത്രത്തിന്റേതാണ്. അതിനെ മറ്റൊരു വസ്തു കൊണ്ട് ഉരസുമ്പോൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ടങ് എന്ന ശബ്ദം ഉണ്ടാകുന്നു. ഈ മണിയിൽ നിന്നും ടങ് എന്ന ശബ്ദമുണ്ടായി. എന്നാൽ ആ ശബ്ദം എത്രമാത്രം ആനന്ദവും മധുരമിയും ആയിരുന്നുവെന്നാൽ അത് അന്തരീക്ഷത്തിൽ വ്യാപിച്ചു. ആനന്ദം അതിൽ നിന്നും ഉണ്ടായി. അതിൽ ആനന്ദം അതിൽ നിറയുന്നതായി അനുഭവപ്പെട്ടു. ഈ ശബ്ദം ഉയർന്നു ഉയർന്ന് എല്ലാ ശബ്ദങ്ങളും ചേർന്ന് ഒരു ഫ്രെയിമായി തീർന്നു. ആ ശബ്ദം ആകാശത്തേക്ക് വ്യാപിച്ചു. അങ്ങനെ അന്തരീക്ഷത്തിൽ വ്യാപിച്ച ആ ശബ്ദം എല്ലാം ചേർന്ന് ഒരു ഫ്രെയിമായി തീർന്നു, ഫോട്ടോ ഫ്രെയിം പോലെ. പിന്നീട് ഞാൻ കാണുന്നത് ഫ്രെയിമിൽ നിന്നൊരു ചിത്രം വെളിപ്പെട്ടു വന്നു. അത് വളരെ ഭംഗിയുള്ളതും മനോഹരവുമായ ഒരു വ്യക്തിയുടേതായിരുന്നു. അതിനുശേഷം ആ ചിത്രത്തിന് അനക്കമുണ്ടായി. കുറച്ചു സമയത്തിന് ശേഷം അതിൽ നിന്ന് ഒരു മനുഷ്യൻ ഒറ്റ കുതുപ്പിന് എന്റെ മുന്നിലെത്തി. അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അത് അള്ളാഹുവിന്റെ മലക്കാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, വരൂ, ഞാൻ നിനക്ക് സൂറ ഫാത്തിഹയുടെ ദറസ് നൽകാം. അങ്ങനെ അദ്ദേഹം എനിക്ക് ഫാത്തിഹയുടെ ദറസ് നൽകാൻ തുടങ്ങാൻ ആരംഭിച്ചു. തുടർച്ചയായി പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഏതുവരെ എന്നാൽ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എത്തിയപ്പോൾ പറഞ്ഞു, ഇന്നേവരെ എല്ലാ മുഫസ്സിറീങ്ങളും ഈ മാലിക് യൗമിദ്ദീൻ വരെയാണ് തഫ്സീർ എഴുതിയത്. എന്നാൽ ഞാൻ ഇന്ന് ഇതിനുശേഷമുള്ള വ്യാഖ്യാനം നിനക്ക് പറഞ്ഞു തരുന്നതാണ്. അങ്ങനെ മുഴുവൻ ഫാത്തിഹയുടെയും തഫ്സീർ എന്നെ പഠിപ്പിച്ചു. എന്റെ കണ്ണ് തുറന്നപ്പോൾ സ്വപ്നത്തിൽ ആ മലക്ക് എന്നോട് പറഞ്ഞിരുന്നതിൽ നിന്ന് കുറച്ചു മാത്രം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. എന്നാൽ ഞാൻ അത് നോട്ട് ചെയ്തിരുന്നില്ല. പിന്നീട് ഞാൻ അത് മറന്നുപോയി. രാവിലെ ഞാൻ ഈ വ്യാഖ്യാനത്തെക്കുറിച്ച് ഖലീഫ അവ്വലിനോട് പറഞ്ഞു. ഇതും പറഞ്ഞു സ്വപ്നത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ചിലതെനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. രാവിലെ ആയപ്പോൾ എന്റെ മനസ്സിൽ നിന്ന് അതും നീങ്ങിപ്പോയി. അതത് ഖലീഫ അവ്വൽ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നീ എത്ര അറിവാണ് നഷ്ടപ്പെടുത്തിയത്, അതിനെ നോട്ട് ചെയ്യേണ്ടതായിരുന്നു. അവിടുന്ന് പറയുന്നു, ആ ദിവസം പോയി, ഇന്ന് ഈ ദിവസം വന്നു. സൂറാ ഫാത്തിഹയിലൂടെ അള്ളാഹു എപ്പോഴും എനിക്ക് പുതിയ പുതിയ അറിവ് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞാൻ ഈ വ്യാഖ്യാനത്തോടൊപ്പം ഈ സ്വപ്നത്തിന് ശേഷം ജമാഅത്തിന്റെ സംസ്കരണവും ഇസ്ലാമിക സംവിധാനത്തിന്റെ പ്രാധാന്യവും സ്ഥാപിക്കുന്നതിനായി എത്ര വ്യക്തമായ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ അള്ളാഹു എനിക്ക് സൂറാ ഫാത്തിഹയിൽ നിന്ന് അങ്ങേയറ്റം സ്പഷ്ടമായ പൂർണമായ ഒരു പ്രോഗ്രാം മനസ്സിലാക്കി തന്നു. അതിലൂടെ ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന വിജയങ്ങൾ കണ്ട് ശത്രുക്കൾ പോലും അത്ഭുത പരതന്ത്രരായി പോകുന്നതാണ്. ഇസ്ലാമിക സംസ്കാരത്തിന്റെ പ്രാധാന്യം വാഴ്ത്തുകയല്ലാതെ മറ്റൊരു മാർഗം അവർക്കുണ്ടാകുന്നതല്ല. ഈ പ്രോഗ്രാമിലൂടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം മുസ്ലിങ്ങളിൽ ഇസ്ലാമിക സംസ്കാരത്തിലും അധ്യാപനത്തിലും ഉണ്ടായി ചേർന്നിട്ടുള്ള എല്ലാ തെറ്റുകളിൽ നിന്നുമുള്ള മോചനവും സാധ്യമാണ്. ഈ എല്ലാ കാര്യങ്ങളും അള്ളാഹു സൂറ ഫാത്തിഹയിലൂടെ എന്നെ പഠിപ്പിച്ചു. ഈ സ്വപ്നത്തിന്റെ യഥാർത്ഥ വ്യാഖ്യാനം ഇതാണ്. എന്റെ മറഞ്ഞിരിക്കുന്ന ശക്തിയിൽ സൂറ ഫാത്തിഹയുടെ വ്യാഖ്യാനം പ്രധാനമായും ഖുർആനിക ജ്ഞാനം പ്രത്യേകമായും ചേർന്നിരിക്കുന്നു. അത് സമയാസമയങ്ങളിൽ ആവശ്യാനുസരണം എന്റെ മറിഞ്ഞിരിക്കുന്ന ശക്തിയിൽ നിന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നീട് അവിടുന്ന് ഇതുകൂടി പറഞ്ഞു, ജമാഅത്തിൽ അഭിപ്രായ ഭിന്നത ഉടലെടുത്തപ്പോൾ അള്ളാഹു എന്നെ ഇൽഹാമിലൂടെ അറിയിച്ചു, ലാ യുമസ്സിക്കന്നഹും, അവരെ നാം തുണ്ടം തുണ്ടമാക്കുന്നതാണ്. ആ സമയം ഇവർ സ്വയം ജമാഅത്തിനെ ഉപേക്ഷിച്ചു പോയവർ 95% എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അവരുടെ അവസ്ഥ ഇന്ന് എന്താണ്? അള്ളാഹു ഈ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ നിലയിൽ തുണ്ടം തുണ്ടമാക്കി. ഖാജ കമാലുദ്ദീൻ സാഹിബ് തന്റെ വഫാത്തിന് തൊട്ടുമുമ്പ് എഴുതി, മുർസ മഹമ്മൂദ് ഞങ്ങൾ നമ്മളെക്കുറിച്ച് ഏതൊരു പ്രവചനമാണ് പ്രസിദ്ധീകരിച്ചത്, അത് പൂർണമായി പുലർന്നിരിക്കുന്നു. ഞങ്ങൾ തുണ്ടം തുണ്ടമായിരിക്കുന്നു. പിന്നീട് അവിടുന്ന് പറയുന്നു, ചുരുക്കം ഇതാണ്, അള്ളാഹു പലതവണ എന്നിൽ തന്റെ അദൃശ്യകാര്യങ്ങളെ വെളിപ്പെടുത്തി. ഈ പ്രവചനത്തെ സത്യപ്പെടുത്തിയിരിക്കുന്നു. അതായത് മുസ്ലിം മൗദ് അള്ളാഹുവിന്റെ റൂഹുൽ ഹക്കിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കും. ഇത് അള്ളാഹുവിന്റെ അടയാളമാണ്. എന്നിലൂടെ അത് വെളിപ്പെട്ടിരിക്കുന്നു, വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ പ്രവചനത്തിന്റെ വിശദീകരണം നീണ്ട വിശദീകരണമാണ്. എന്നാൽ അടുത്ത് തന്നെ ജമാഅത്തിൽ ഈ പ്രവചനത്തെക്കുറിച്ച് ജൽസ നടക്കുന്നതാണ്. MDAയിലൂടെയും പരിപാടികൾ വരുന്നതാണ്. ജമാഅത്ത് അംഗങ്ങൾക്ക് അതിൽ കൂടുതലായി പങ്കെടുക്കേണ്ടതാണ്, കേൾക്കേണ്ടതാണ്. അങ്ങനെ ഈ പ്രവചനത്തിന്റെ ആഴത്തിലുള്ള ജ്ഞാനത്തെക്കുറിച്ച് അറിവ് ലഭിക്കുന്നതാണ്. ഈ പ്രവചനത്തിൽ അസംഖ്യമായ അടയാളങ്ങളാണ് ഉള്ളത്. 50 മറിച്ച് 60 പരം അടയാളങ്ങൾ ഈ പ്രവചനത്തിന്റെ പ്രത്യേകതയും വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് വിവരിക്കുകയുണ്ടായി. പ്രൗഢഗംഭീരമായ നിലയിൽ ഈ അടയാളങ്ങളെല്ലാം ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പൂർത്തിയാകുകയും ചെയ്തു.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله ان الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله